الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ച അധ്യായം ബാബു മാജാ മിന തഗ്ലീദി ഫീമൻ അബദല്ലാഹ ഇൻദ ഖബരി റജുലിൻ സാലിഹ് ഫകൈഫ ഇദ അബദ, സാലിഹായ ഒരു വ്യക്തിയുടെ ഖബറിന് അരികിലിരുന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരാൾക്കെതിരെ വന്ന ശക്തമായ താക്കീദുകളെ കുറിച്ചിട്ട് അറിയിക്കുന്ന അധ്യായങ്ങളാണ്. ഫകൈഫ ഇദ അബദ, അപ്പോൾ ആ സാലിഹായ വ്യക്തിയെ തന്നെ ഇബാദത്ത് ചെയ്യുന്നവന്റെ അവസ്ഥ എന്താണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ താക്കീത് ചെയ്തത് ഒരിക്കലും സാലിഹായ ഒരു വ്യക്തിയോട് ഇബാദത്ത് ചെയ്യരുത് എന്നുപോലുമല്ല, മറിച്ച് സാലിഹായ വ്യക്തിയുടെ ഖബറിന് അരികിൽ വെച്ച് അള്ളാഹുവിന് പോലും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ടാണ് ശക്തമായ താക്കീദുകൾ ഈ അധ്യായത്തിൽ വന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ശരീഅത്തിൽ ഖബറുമായി ബന്ധപ്പെട്ട് വന്നേക്കാവുന്ന ഫിത്നകളെല്ലാം കൊട്ടിയടച്ചത് കാണാം. രണ്ട് രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഖബർ തന്നെ കെട്ടി ഉയർത്താൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ഇത് വിലക്കി. അതുപോലെ അന്നുണ്ടായിരുന്ന ഉയർത്തപ്പെട്ടിട്ടുള്ള മുഴുവൻ ഖബറുകളും തട്ടി നിരപ്പാക്കാൻ അവിടുന്ന് സഹാബത്തിനോട് കൽപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ആ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് വിലക്കി. ആ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല, ഖബറിന് അരികിൽ നിസ്കരിക്കാൻ പാടില്ല, ഖബറിന് ഇടയിൽ പോലും നിസ്കരിക്കാൻ പാടില്ല, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായി. അപ്പൊ ഖബറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആളുകൾ ഷിർക്കിലേക്ക് എത്തുന്ന മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊട്ടിയടച്ചത് നമുക്ക് കാണാം. പിന്നീട് നമ്മൾ പറഞ്ഞു, ആളുകൾ ഉണ്ടാക്കി വെച്ച ചില സംശയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് മസ്ജിദിനകത്തല്ലേ എന്നതിനുള്ള മറുപടികൾ നമ്മൾ പറഞ്ഞു. അതുപോലെ അസ്ഹാബുൽ കഹ്ഫ് അവർക്ക് വേണ്ടിയിട്ട് മസ്ജിദ് ഉണ്ടാക്കാമെന്നല്ലേ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത്, അതിനുള്ള മറുപടികളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഇനി ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള ഹദീസുകളാണ് ഇൻഷാഅല്ലാ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഖാല മുസന്നിഫ് റഹിമഹുല്ലാ ഫി സ്വഹീഹ് അൻ ആയിഷത അന്ന ഉമ്മ സലമ ذكرت لرسول الله صلى الله عليه وسلم كنيسة رأتها بأرض الحبشة وما فيها من الصور فقال أولئك إذا مات فيهم الرجل الصالح أو العبد الصالح بنوا على قبره مسجدا وصوروا فيه تلك الصور أولئك شرار الخلق عند الله فهؤلاء جمعوا بين الفتنتين فتنة القبور وفتنة التماثيل. ഇവിടെ ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അധ്യായത്തിന് കൊടുത്ത തലക്കെട്ടിന് യോജിക്കുന്ന ഹദീസുകളാണ് എടുത്തു കൊടുത്തത്. അഥവാ സാലിഹായ ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നത് പോലും കടുത്ത തെറ്റാണ്, വൻ പാപമാണ് എന്ന് അറിയിക്കുന്നതായ ഹദീസ്. അതിൽ ആദ്യമായി കൊടുത്തത് ഫി സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, അഥവാ സ്വഹീഹുൽ ബുഖാരിയാണ്, ഇത് സ്വഹീഹുൽ ബുഖാരിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതേ റിവായത്ത് തന്നെ ഇമാം മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അഥവാ ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത സനദിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത പൂർണ്ണമായ സഹീഹായ ഒരു ഹദീസാണിത്. അതല്ലാതെ എന്തെങ്കിലും ഒരു ദുർബലതയുടെ ഒരു നേരിയ അംശം പോലും ഇതിലില്ല. അതിലാണ് പറയുന്നത് അൻ ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അന്ന ഉമ്മ സലമ, അവർ അത് റിവായത്ത് ചെയ്യുകയാണ് മറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയിൽ നിന്ന്, ഉമ്മു സലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്നുണ്ട്. വേറെ ചില റിവായത്തിൽ ഉമ്മു സലമയിൽ നിന്നും ഉമ്മു ഹബീബയിൽ നിന്നും റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്നും, രണ്ടുപേരിൽ നിന്നും റിവായത്ത് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിലാണ് ഈ ഹദീസ് പറയുന്നത്. ഈ ഹദീസിലുണ്ടത് മറ്റ് ഇനി വരാൻ പോകുന്ന ഹദീസിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെല്ലാവരും തീരുമാനിക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിക്കാൻ എല്ലാവരും കൂടി ഇത്തിഫാക്കാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഭാര്യമാർ പലപ്പോഴും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിട്ടാണ് സന്ദർശിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നിലധികം ഭാര്യമാരിൽ നിന്നും ഈ ഹദീസ് റിവായത്ത് ചെയ്തത് എന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞു, ഉമ്മു സലമ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ദക്കറത്ത് അവർ പറഞ്ഞു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോട് അവർ ചില കാര്യങ്ങൾ പറയുകയാണ്. കനീസത്തൻ റഅത്ഹാ ബി അർളിൽ ഹബശ, അവർ മുമ്പ് അബിസീനിയയിൽ പോയിരുന്നു, ഹബശയിൽ പോയിരുന്നു, ഹിജ്റയുടെ സമയത്ത് ഹബശയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അബിസീനിയയിൽ അഥവാ ഇന്നത്തെ ഹബഷ എത്യോപ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോ അവിടെ ഒരു ആ ഹബഷയുടെ മണ്ണിൽ കണ്ട ഒരു കനീസയെ കുറിച്ച്, നസ്രാണികൾ ഉണ്ടാക്കുന്ന ചർച്ചിനാണ് കനീസ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവർ കണ്ട ഒരു കനീസയെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്, ഒമാ ഫിഹ മിനസ്സുവർ, അതിൽ കൊത്തി ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറയുന്നത്. വേറെ ചില റിവായത്തിൽ മാ ഫിഹ മിനസ്സുവരി വത്തമാസീൽ, ഇത് രണ്ടും പറയുന്നുണ്ട്. സുവർ എന്ന് പറഞ്ഞാൽ അത് കൊത്തി ഉണ്ടാക്കിയ വരച്ച ചിത്രങ്ങൾക്കും, രണ്ടിനും പറയും. എന്നാൽ തമാസീൽ എന്ന് പറയുന്നത് അത് കൊത്തി ഉണ്ടാക്കിയതിനാണ്. ഈ റിവായത്ത്, ഇങ്ങനെ രണ്ടും കൂടി വന്ന റിവായത്ത് എടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെ രണ്ടും ഉണ്ടായിരുന്നു, ആളുകൾ കൈകൊണ്ട് വരച്ച ചിത്രങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊത്തി ഉണ്ടാക്കിയതും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നും കാണുന്നതാണ്. നസ്രാണികളുടെ ചർച്ചുകൾ കണ്ട ആളുകൾക്കറിയാം ഇന്നും ഇത് രണ്ടും അവിടെ ഉണ്ടാകും. ആളുകൾ വരച്ച ചിത്രങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ അവർ യേശു ക്രിസ്തു ആണെന്നൊക്കെ ജലിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ, ഒരു തുണിയൊന്നും എടുക്കാത്ത ഒരു വ്യക്തിയുടെ കോലത്തിൽ അതിനെ കുരിശിലേക്ക് കയറ്റി, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ മറിയം അലൈഹിസ്സലാം, അവരെയും അവർ ആ രൂപത്തിൽ എന്തോ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇന്നും അവർ തുടരുന്ന കാര്യമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുന്നിലും ഉണ്ട്. അവരത് ഇന്നും അതേപോലെ ഇങ്ങനെ ബിംബങ്ങൾ ഉണ്ടാക്കുക, ചിത്രങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ടത് ചുമരിൽ തൂക്കുക, ഇതൊക്കെ അവരുടെ പണിയാണ്. അപ്പൊ അവരത് ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അലങ്കാരത്തെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത് എന്നാണ്. കാരണം റിവായത്തിൽ കാണാം, വദക്കർന മിൻ ഹുസ്നിഹ, അതിന്റെ പല ഭംഗികളെ കുറിച്ചിട്ടും. ഈ ഇതിന്, ഈ ചർച്ചിന് വേറെ ചില റിവായത്തിൽ കാണാം, ഇതിന്റെ പേര് കനീസത്തു മാരിയ എന്നാണ്. കനീസത്തു മാരിയ, മാരിയ അവരുടെ കെനീസ, അവരുടെ പേരിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെനീസ, അത് ഇന്നും അവിടെ ഉണ്ട് എന്ന് ചിലർ ഈ അടുത്ത് പറയുന്നതായി കണ്ടു. അത് വളരെ ഭംഗിയുള്ള, അഥവാ ആ രൂപത്തിൽ വളരെ, അതിന്റെ ഉണ്ടാക്കുന്നതിന്റെ രൂപത്തിലൊക്കെ വളരെ ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, വളരെ അലങ്കാര പണികളും, അതുപോലെ അതിന്റെ അകത്ത് ഈ ബിംബങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഭാര്യമാരിൽ ചിലർ ഇത് അറിയിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യമാണ് വളരെയധികം ശ്രദ്ധയോടുകൂടി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലായിക്കി ഇദമാത ഫീഹി മുർജുലു സാലിഹ്, ഈ ആളുകൾ അഥവാ ഈ നസ്രാണികളായ ആളുകൾ അവരുടെ കൂട്ടത്തിൽ നല്ല സാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ, അഥവാ അന്ന് സാലിഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് മുമ്പിൽ അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമ കൊണ്ടുവന്ന ഇഞ്ചിയിൽ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ അവിടുത്തെ സാലിഹ്യങ്ങളാണ്, നല്ല ആളുകളാണ്, അഥവാ ഹറാമുകളൊന്നും ചെയ്യാത്ത, അള്ളാഹുവിനെ നന്നായി ഇബാദത്ത് ചെയ്യുന്ന നല്ല വ്യക്തികൾ. അന്നത്തെ ഇസ്ലാം അതാണ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നിട്ടുള്ള ദീൻ. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും അവരുടെ കൂട്ടത്തിൽ മരണപ്പെട്ടാൽ, അദ്ദേഹം റാവിക്കൊരു ശക്കുണ്ട് അബ്ദുൽ സാലിഹ് എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, അർറജുലു സാലിഹ് എന്നാണ്, ഒന്നുകിൽ അത് സാലിഹായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സാലിഹായ ഒരു അടിമ. ഇതിലേതോ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ സാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അയാളുടെ ഖബറിന് മുകളിൽ അവർ ഒരു മസ്ജിദ് കെട്ടിയുണ്ടാക്കും, ആരാധനാ കേന്ദ്രമുണ്ടാക്കും. ഇവിടെ മസ്ജിദ് എന്ന് പറയുമ്പോൾ നമുക്കതിന്റെ അർത്ഥം വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഇത് സുജൂദ് ചെയ്യുന്ന മസ്ജിദ് ആയിക്കൊള്ളണമെന്നില്ല, കാരണം നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്നത് ചർച്ചാണ്. അപ്പൊ ആ ചർച്ചിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ ചർച്ചിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഥവാ ആരാധന കേന്ദ്രം എന്നേ മസ്ജിദിന് അർത്ഥമുള്ളൂ. മസ്ജിദിന് രണ്ടു രൂപത്തിലും അർത്ഥം പറയാറുണ്ട്, ആരാധന കേന്ദ്രം എന്നും പറയാം, അതേപോലെ സുജൂദ് ചെയ്യുന്ന സ്ഥലവും എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ മസ്ജിദ് തന്നെ ഉണ്ടാകണം എന്നില്ല, മറിച്ച് ഒരു ഖബർ ഉണ്ടായാൽ ആ ഖബറിന്റെ അടുക്കൽ ആരാധന കേന്ദ്രമാക്കി മാറ്റുക, അവിടെ വന്ന് പ്രാർത്ഥിക്കുക, ചിലപ്പോൾ അവിടെ വന്ന് വിളക്ക് കത്തിക്കുക, എന്തും ഇതൊക്കെ അതിനെ മസ്ജിദാക്കലാണ്. അല്ലാതെ സുജൂദ് ചെയ്താൽ മാത്രമല്ല ഖബർ മസ്ജിദാകുക. ഇപ്പൊ ചില ആളുകൾ പറയും നമ്മൾ മസ്ജിദാക്കിയിട്ടില്ല, മസ്ജിദ് എന്ന് പോയി സുജൂദ് ചെയ്യണ്ടേ എന്നൊക്കെ ചിലപ്പോൾ നമ്മളെ നാട്ടിൽ പറയും, കാരണം നമ്മളെ നാട്ടിൽ പലയിടത്തും സുജൂദ് ഇല്ല, എന്നാൽ ഉത്തരേന്ത്യയിലൊക്കെ അതും കൂടിയുണ്ട്. അപ്പൊ സുജൂദ് ചെയ്യണമെന്നില്ല, ഒരു കാര്യത്തെ മസ്ജിദാക്കണം, മറിച്ച് ആരാധന കേന്ദ്രമാക്കിയാൽ മതി. അവിടെ വന്ന് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്താൽ അത് മസ്ജിദാക്കി, അവിടെ വന്ന് വിളക്ക് കത്തിച്ചിട്ടും അതല്ല എങ്കിൽ ഊത് കത്തി ഊത് തിരി അവിടെ കൊളുത്തിയിട്ടും എന്ത് തന്നെ ആക്കിയാലും ശരി, അല്ലെങ്കിലും ശരി, അവിടെ വന്ന് ഇബാദത്ത് ചെയ്താൽ ആ ഖബറിനെ മസ്ജിദാക്കുന്നതിന് തുല്യമാണ്, ആരാധന കേന്ദ്രമാക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അവരങ്ങനെ ചെയ്തിരുന്നു. വസവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടെ ആരാധന കേന്ദ്രവുമാക്കും, ആ മരണപ്പെട്ട വ്യക്തിയുടെ ചിത്രം അവരവിടെ കൊത്തി ഉണ്ടാക്കുകയും ചെയ്യും. ഉലായിക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട പടപ്പുകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ രണ്ട് തിന്മകളാണ് ചെയ്യുന്നത്. ഒന്ന്, ആ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കി എന്നുള്ള തിന്മ. രണ്ട്, ആ ഖബറിലുള്ള വ്യക്തിയെ അയാളുടെ ചിത്രം കുത്തി ഉണ്ടാക്കി എന്നുള്ള തിന്മ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും അതുപോലെയുള്ള ഇബ്നു ഖയ്യിം ഒക്കെ പറഞ്ഞ കാര്യം ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഫഹാഉലൈ ജമഉ ബൈനൽ ഫിത്നതൈൻ ഫിത്നതൽ ഖുബൂരി വ ഫിത്നതൽ തമാസീൽ. അവർ രണ്ട് തിന്മകളാണ് ഒരുമിപ്പിച്ചത്. ഒന്ന് ഖബറിന്റെ ഫിത്ന, ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം. രണ്ട്, അവിടെ തമാസീൽ കുത്തി ഉണ്ടാക്കുക, ഖബറിന്റെ അടുക്കൽ ചിത്രങ്ങൾ വരക്കുക, ചിത്രങ്ങൾ കുത്തി ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതും ഈ രണ്ട് കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഹദീസ് വളരെ വ്യക്തമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ സമയത്ത് പറഞ്ഞതാണ് എന്ന് വളരെ വ്യക്തമായതാണ്. മറ്റു റിവായത്തുകളിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചില ആളുകൾ അവർക്ക് പിശാജ് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അഥവാ ഖബർ കെട്ടിയുയർത്താൻ പാടില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞതാണ്. ഷിർക്കിൽ നിന്നും അതിൻ്റെ ആ തുടക്ക സമയത്ത് പറഞ്ഞതാണ്, ഖബർ സന്ദർശനം പാടില്ല എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് പിന്നീട് അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ്. കാരണം ഇത് ഇനി പിന്നീട് അനുവദിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്ത് പറയുന്ന ഹദീസാണിത്. മരിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. മരിക്കാൻ പോകുന്ന സമയത്ത് ഖുതുബ പറഞ്ഞിട്ടുള്ള, മിമ്പറിൽ ഖുതുബ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് പറയാൻ സാധിക്കുകയില്ല. ഇത് ആദ്യം അങ്ങനെ ഖബർ കെട്ടിയുയർത്തുന്നത് വിരോധിച്ചു, പിന്നീട് ഇളവ് നൽകിയിട്ടുണ്ട്. ഖബർ സന്ദർശനം വിരോധിച്ച് ഇളവ് നൽകിയതുപോലെ ഇതിനും നൽകിയിട്ടുണ്ട് എന്നവർക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതിൽ വളരെ വ്യക്തമായി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്തുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ വളരെ ശക്തമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ പോയി ഇബാദത്ത് ചെയ്യുന്നത്. അവിടെ ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതൊന്നുമല്ല അവിടെ പറയുന്നത്, മറിച്ച് അവിടെ പോയിട്ട് അള്ളാഹുവിനോട് തന്നെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അവരുടെ ചിത്രങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നത്, ആ ചിത്രങ്ങൾ കൊത്തി ഉണ്ടാക്കിയത് എന്തിനല്ല, അതിനോട് പ്രാർത്ഥിക്കാനായിരുന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇവരൊക്കെ തുടക്കത്തിൽ ഈ ചിത്രങ്ങൾ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കൊത്തി ഉണ്ടാക്കിയ കാര്യങ്ങൾ അവിടെ വെച്ചതും ഇവരെ കാണുന്ന സമയത്ത് ഇവർക്ക് അള്ളാഹുവിനോടുള്ള ഇബാദത്തിന് എന്ത് ചെയ്യും, ഒരു ആവേശം കിട്ടും. മുമ്പ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും അങ്ങനെയായിരുന്നു. അവർ വദ്ദിനെയും സുവാഇനെയും യൗഖിനെയും നസറിനൊക്കെ അവർ കൊത്തി ഉണ്ടാക്കുന്ന സമയത്ത് പിശാജ് അവർക്ക് ഉണ്ടാക്കിയ വസ്വാസ് എന്താണ്, ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ കൊത്തി ഉണ്ടാക്കിയ ബിംബങ്ങൾ ഇവരെ കണ്ടാൽ, ഇവർ നല്ല മനുഷ്യന്മാരാണ്, ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇബാദത്തൊക്കെ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാകും. ഇവിടെയുള്ള ആളുകളൊക്കെ ദുഷിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാലിഹായ വ്യക്തികളെ മാത്രം നമ്മൾ നോക്കുക, എന്നിട്ട് അവരെ നോക്കിയാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു താല്പര്യമൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ അള്ളാഹു നന്നായി ഇവിടെ നിന്നിട്ട് ഇബാദത്ത് ചെയ്യും. ഇങ്ങനെയാണ് പിശാജ് തുടങ്ങിയിട്ടുള്ളത്. പിശാജ് ഈ രൂപത്തിൽ തന്നെയാണ് ഏത് കാലഘട്ടത്തിലും തുടങ്ങുക. ആദ്യം ഖബർ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഈ സാലിഹായ വ്യക്തിയാണ്, ഈ ഖബറൊന്നും ഇങ്ങനെ അന്യാദ്യപ്പെട്ട് അങ്ങനെ ഒന്നിനും നോക്കാതെ, ആരും നോക്കാനില്ലാതെ ഇടുക എന്ന് പറയുന്നത് അവരുടെ അനാദരമാണ്. അതുകൊണ്ട് ആ ഖബറൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം, അവിടെയൊക്കെ കാടൊക്കെ തെളിയിച്ച് നല്ല വൃത്തിയിൽ ഖബറൊക്കെ കെട്ടണം, ഒന്ന് പെയിന്റൊക്കെ അടിക്കണം, അതിനെ ഒന്ന് നമ്മൾ ആദരിക്കുക, അത് മതി എന്ന രൂപത്തിലായിരിക്കും പിശാജ് ആദ്യം പറയുക. പിന്നീട് ആദരിച്ച് അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് ഉത്തരം കിട്ടും എന്ന അടുത്ത പദവിയിലേക്ക് എത്തിക്കും. പിന്നീട് ഇവരോട് പ്രാർത്ഥിച്ചാലാണ് അള്ളാഹു ഉത്തരം നൽകുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അഥവാ വ്യക്തമായ കുഫർ, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കിലേക്ക് തന്നെ എത്തിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ പടികളും അത് വൻ പാപമാണ്. ഖബർ ആ രൂപത്തിൽ കെട്ടി ഉണ്ടാക്കുക, ഖബറിലേക്ക് എടുപ്പുണ്ടാക്കുക, അതിന് കുമ്മായം തേക്കുക, ഇങ്ങനെ ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പണ്ഡിതന്മാർ വൻ പാപങ്ങളിലാണ് എണ്ണിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ശക്തമായ ഭാഷയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അത് അറിയിക്കുന്ന ഒരു ഹദീസാണ് അടുത്തതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, വലഹുമ അൻഹ ഖാലത്. വലഹുമ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിം തന്നെ, അഥവാ ഇതും ആ രൂപത്തിൽ മുത്തഫഖുൻ അലൈഹിയായ, അതിന്റെ സിഹത്തിൽ സ്വീകാര്യതയിൽ ഒരു സന്ദേഹം പോലുമില്ലാത്ത, ഒരു സംശയം പോലുമില്ലാത്ത ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുകയാണ്. ലമ്മ നുസില ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഫിഖ യത്റഹു ഖമീസതൻ ലഹു അലാ വജ്ഹി ഫഇദ ഇഖ്തമ ബിഹാ കശഫഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്രാത്തുൽ മൗത്ത്, അഥവാ ആ മരണവുമായി മല്ലിട്ട് നിൽക്കുന്ന അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവിടെ ആ വേദന കാരണത്താൽ അവിടെ ഉണ്ടായിരുന്ന തുണി എടുത്തിട്ട് അതിങ്ങനെ മുഖത്തേക്ക് വലിച്ചിടും, മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചിടും പ്രയാസം കാരണത്താൽ. അങ്ങനെ പിന്നീട് ശ്വാസത്തിന് പ്രയാസം ഉണ്ടാകും, തുണി ഇങ്ങനെ മുഖത്തിട്ട് കഴിഞ്ഞാൽ ശ്വാസം കഴിക്കാനുള്ള പ്രയാസം ഉണ്ടാകും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി, ആ മുഖത്തുനിന്നുള്ള തുണി അത് നീക്കുകയും ചെയ്യും. സഹാബത്ത് ഇത് വളരെ കൃത്യമായി, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് എന്ന് പോലും പറയാം. കാരണം ഒരാൾ അങ്ങേറ്റം പ്രയാസപ്പെടുന്ന സമയത്ത് അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കൂല. ഇങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് ഒരാൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ അതിന് എത്രമാത്രം ഗൗരവം ഉണ്ടാകണം. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരു സമയമല്ല അത്. അത്ര പ്രയാസപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മരണത്തിന് തീർച്ചയായും ചില വേദനകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായിരുന്നു. വേറെ ചില റിവായത്തിൽ കാണാം അവിടുന്ന് ഇടക്ക് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ തുടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് പറയുന്നത്. ഇതാ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ട്, അവർ പറയുകയാണ് ഫഖാല വഹുവ കദാലിക്, ഈ അവസ്ഥയിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ആയിഷ റളിയല്ലാഹു പറയുന്നത്. അല്ലാതെ ഇത് വേറെ ഒന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇങ്ങനെ പ്രയാസപ്പെടുന്ന അവസ്ഥ ആദ്യം ആയിഷ റളിയല്ലാഹു നമുക്ക് പറഞ്ഞു തന്നിട്ട് പറയാണ് ഫഖാല വഹുവ കദാലിക്, ഈ അവസ്ഥയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദ നസ്രാണികളെ ശപിക്കട്ടെ, അവർക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ, അവർ അവരുടെ അംബിയാക്കളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വളരെ വ്യക്തമായി നമുക്ക് അറിയിച്ചു നൽകുകയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്ത പ്രവർത്തനത്തെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്യുകയാണ്. അല്ലാതെ വെറുതെ അവരെ ശപിച്ചിട്ട് എന്തിനോ അല്ല, എന്തിനാണ് അവർ ശപിച്ചത്? യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതിനെ തൊട്ട് നിങ്ങളെ താക്കീത് ചെയ്യാണ്, നിങ്ങളും അങ്ങനെ ചെയ്താൽ നിങ്ങളും അള്ളാഹുവിന്റെ ശാപത്തിനിരയാകും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശാപത്തിനിരയാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് പൂർണ്ണമായി നിലക്കും, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല. അത്രയും വലിയ കാര്യമാണ് ശാപം. ശാപമുണ്ടായ ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്തായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സ്വർഗം അള്ളാഹുവിന്റെ റഹ്മത്താണ്, അവന് നരകത്തിലേക്ക് പോകേണ്ടി വരും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഈ ഹദീസ് റിവായത്ത് തന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഖബർ വ്യവസായം തുടങ്ങിയിട്ടുള്ള റാഫിളകൾക്ക് എന്തുകൊണ്ടായിരിക്കും ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇത്ര വെറുപ്പ് എന്നുള്ളത്. അവർ ഈ റിവായത്ത് ചെയ്ത ഹദീസുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അങ്ങനെ പഴുതില്ലാത്ത വിധത്തിലാണ് ആ ഹദീസ് അവർ റിവായത്ത് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ കാര്യം, ആ സന്ദർഭങ്ങൾ കൃത്യമായി പറഞ്ഞുതരാണ്. അല്ലേ, ചിലപ്പോ ചില ആളുകൾ ചില സഹാബത്ത് റിവായത്ത് ചെയ്യുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് പറയും, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയും. എന്നാൽ ചില സഹാബത്ത് അവിടെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളെല്ലാം അടർത്തിയെടുത്ത് അതേപോലെ പറഞ്ഞു തരും. കാരണം അങ്ങനെ പറയേണ്ട ഒരു കാര്യവും കൂടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അതിലൊന്നും വിട്ടുപോയിട്ടില്ല. കാരണം അവർക്ക് ഏറ്റവും നല്ല ഫിഖ്ഉള്ള, ഏറ്റവും നല്ല ദീനിൽ അവഗാഹമുള്ള ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലുള്ള മനുഷ്യൻ അത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്, യാതൊരു സംശയവും ഇല്ല. അപ്പൊ അവരത് കൃത്യമായി പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രയാസം അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ഘട്ടമൊക്കെ പറഞ്ഞു തന്നിട്ട് പറയാണ് ഫഖാല ഫഹുവ കദാലി, അങ്ങനെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഅനല്ലാഹു യഹൂദ വന്നസാറ, യഹൂദ നസ്രാണികൾക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ്, അവർ അവരുടെ അംബിയാക്കളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന അവിടുത്തെ ഉമ്മത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്രയധികം വെറുപ്പുണ്ടായ, അവിടുന്ന് മരിക്കുന്ന സമയത്ത് അന്തിമ വസീയത്തായിട്ട് താക്കീത് ചെയ്ത ഈ കാര്യം ചെയ്യാൻ സാധിക്കുക? സുബ്ഹാനല്ലാഹ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നു. ഈ ഹദീസ് കേട്ടാൽ ഇത് എന്ത് വ്യാഖ്യാനമാണ് അവർക്ക് പറയാൻ സാധിക്കുക? എന്തെങ്കിലും ഒരു ദുർവ്യാഖ്യാനിക്കാനുള്ള ഒരു വകുപ്പ് പോലും ഇതില്ല. അത്ര വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ഇത്. അവർ സാലിഹികളുടെ എന്നാ പറഞ്ഞ, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ എന്നാ പറഞ്ഞ, അല്ലാതെ വേറെ ആരുടെയെങ്കിലും അല്ല. ആ അങ്ങനെയാണല്ലോ ഇവർ പറയാറുള്ളത്, സാലിഹികളുടെ ഖബറൊന്നും ആയ കുഴപ്പമില്ല, മറ്റേതൊക്കെ വളരെ ധിക്കാരികളുടെ ഒക്കെ ആയതാണ്. അങ്ങനെയൊന്നല്ല, അമ്പിയാക്കളുടേതും സാലിഹികളുടേതും അവരുടെ മാത്രമാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മുൻപുണ്ടായിരുന്ന മുഷരിക്കുകളെക്കാളും മോശം അവസ്ഥയാണ് ഇന്നത്തെ മുഷരിക്കൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വജ്ഹായി പറയാറുണ്ട്. മുമ്പുണ്ടായിരുന്ന മുഷരിക്കുകളല്ല, മക്ക മുഷരിക്കുകളാകട്ടെ, അതിന് മുമ്പുണ്ടായിരുന്ന ആളുകളാകട്ടെ, അവരിലെല്ലാവരും അമ്പിയാക്കളെയോ സാലിഹ്യങ്ങളെയോ പോലെയുള്ള അള്ളാഹുവിന് തൃപ്തിയുള്ള ആളുകളുടെ ഖബറാണ് അവരെന്താക്കിയിട്ടുള്ളത്, ആരാധന കേന്ദ്രമാക്കിയത്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെ പോലും അല്ല. ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വെറുപ്പുള്ള ആളുകളെ നോക്കിയിട്ടായിരിക്കും ഇവർ ദർഗ ഉണ്ടാക്കുക. സാലിഹായ വ്യക്തിയൊന്നുമല്ല, നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, അങ്ങനെയൊക്കെ തെമ്മാടികളായിട്ടുള്ള ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളെ ആയിരിക്കും ഇവരെന്ത് ചെയ്യുക, വലിയ സ്വീകരിക്കുകയും ഖബറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു വജുഹായിട്ട് അങ്ങനെ പറഞ്ഞത് കാണാം. അപ്പൊ ഇവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് അമ്പിയാക്കളുടെ ഖബറാണ്, സാലിഹ്യങ്ങളുടെ ഖബറാണ്, അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് അവിടെ പോയി അള്ളാഹുനി ഭാഗത്ത് ചെയ്യുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, യുഹദ്ദിറു മാ സനഉ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിങ്ങൾ ആക്കുന്നത് താക്കീത് ചെയ്യുകയായിരുന്നു. എന്നിട്ട് അറിയിക്കുകയാണ് വലൗല ദാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ താക്കീത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ല ഉബ്രിസ ഖബറുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ അത് ഇബ്രാസ് അഥവാ ആളുകൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറ്റുമായിരുന്നു അല്ലെ ബഖീലോ മറ്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാറ്റുമായിരുന്നു പക്ഷെ ഇതിങ്ങനെ ഒരു താക്കീത് അവിടെ ഉണ്ടായിരുന്നു അഥവാ ഖബറിനെ മുൻകാലത്ത് അമ്പിയാക്കളുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കി എന്നുള്ള ഒരു താക്കീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാഹു തആല ഇവിടെ ഖദർ നോക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചത് നോക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് വല്ല യുദ്ധത്തിലും ആയിരുന്നെങ്കിൽ അവിടെ തന്നെ ഖബർ അടക്കേണ്ടി വരുമായിരുന്നു കാരണം അമ്പിയാക്കൾക്ക് അല്ലാഹു തആല അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എവിടെയാണോ അല്ലാഹു തആല അവരുടെ റൂഹ് എടുത്തത് അഥവാ അല്ലെങ്കിൽ അവരെവിടെയാണോ ഇഷ്ടപ്പെടുന്നത് അവിടെ നിന്ന് അല്ലാഹു തആല അവരുടെ റൂഹ് എടുക്കും എന്നിട്ട് അവിടെ തന്നെ അവരെ ഖബറടക്കണം എന്നാണ് അമ്പിയാക്കൾക്കുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിച്ചത് വീട്ടിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അല്ലാഹു തആലയുടെ വലിയ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അത് ഒരു മനുഷ്യനും കാണാൻ സാധിച്ചിട്ടില്ല പണ്ഡിതന്മാർ അത് പറഞ്ഞതായി കാണാൻ സാധിക്കും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് അവരെത്രയോ വർഷം 40 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷവും ജീവിച്ചു അത്രയും കാലം ഒരു സഹാബത്തിന് പോലും അവിടെ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അതിലുണ്ട് അവർക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ സഹാബത്തിൽ പലരും പോലും എന്ത് ചെയ്തിട്ടില്ല ആ ഖബർ കണ്ടിട്ടില്ല അപ്പൊ അല്ലാഹു തആല വലിയൊരു കാലഘട്ടം തുടക്ക കാലഘട്ടം ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായി കാരണം അതിന് ഹിക്മത്ത് ഉണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അതിന്റെ ഉള്ളിലുണ്ട് ആ ഒരു വീട്ടിലാണ് രണ്ട് പകുതിയായിട്ട് ഒരു പകുതി ഖബറും ഒരു പകുതി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാലഘട്ടം അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ആരാധന കേന്ദ്രമാകുന്നതിൽ നിന്നും സംരക്ഷിച്ചിട്ടു കാരണം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ് അല്ലാഹു എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് കാലം അങ്ങനെ ചെയ്തു പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മരണമൊക്കെ കഴിയുന്ന സമയത്ത് അവിടെ ഒരു ചുറ്റുമതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആരും ആ ഖബർ കാണാൻ പറ്റൂല പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീന്റെ കാലത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു പെൻഡഗൺ ആകൃതിയിൽ അത് അഞ്ചു കോണുള്ള ആകൃതിയിലുള്ള ഒരു ഷേപ്പ് അതിൽ കെട്ടി അഥവാ അത് പെൻഡഗൺ ആക്കാൻ അഥവാ ഒരു ഭാഗത്ത് ഒരു കൂർത്ത പോലെ ആക്കാൻ അവിടെ കിബിലയിലേക്ക് തിരിഞ്ഞ ഒരു ഭാഗം ഉണ്ടാകാതിരിക്കാൻ അത് കിബിലയിലേക്ക് തിരിയുന്ന ഭാഗത്ത് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിനു പുറമെ പിന്നീട് എന്ത് ചെയ്തു ഒരു പച്ച നിറത്തിലുള്ള ഒരു ഒരു ഗ്രിൽസ് ഒരു ഗ്രില്ല് പച്ച നിറത്തിൽ അതിനു മുന്നിൽ ചുറ്റി പണ്ഡിതന്മാർ പറയുന്നത് അത് തന്നെയാണ് ഇന്നും അവിടെ കാണുന്നത് ഇന്ന് നമുക്ക് ആ ഖബർ സന്ദർശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുന്ന സമയത്ത് ആ പച്ച ഗ്രില്ല് നമുക്ക് കാണാം അപ്പൊ മൂന്ന് മതിലുകൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അതിന് ചുറ്റി പൊതിഞ്ഞിട്ടുണ്ട് അതിന്റെ ഇപ്പുറത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യന്മാരിൽ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കണ്ടിട്ട് പോലുമില്ല അപ്പൊ അത്രയും രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ സംരക്ഷിച്ചിരിക്കുകയാണ് ഒരാളും അതിന്റെ അടുക്കലേക്ക് പോകാതിരിക്കാൻ അത് തൊട്ടുമുട്ടാതിരിക്കാൻ അല്ലെ അത് എങ്ങാനും വെളിയിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ ആളുകൾ അതിന് ചുറ്റും ആ രൂപത്തിൽ അതിനെ എന്ത് ചെയ്യും അങ്ങനെ ഒരു ആരാധന രീതിയിലേക്ക് അത് മാറ്റും അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന് ഏറ്റവും നല്ല കൈകളിലാണ് ആ മസ്ജിദിനെയും ആ ഖബറിന്റെയും ഒക്കെ പരിപാലനം ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ അതിന്റെ അടുക്കൽ പോയി ഒരു മിനിറ്റ് പോലും അവിടെ ഒരാളെ നിൽക്കാൻ സാധിക്കുകയില്ല അത് നിൽക്കാൻ അവർ അനുവദിക്കുകയില്ല കാരണം ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഖബറിലേക്ക് നോക്കി കരയലായി പ്രാർത്ഥിക്കലായി കൈയുയർത്തലായി അവർ അതിന് സമ്മതിക്കുന്നില്ല അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല അത്രയും നല്ല കൈകളിലാണ് ഇന്നത് നൽകിയിട്ടുള്ളത് ഇതിന് തൊട്ടു മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തുർക്കികൾക്ക് ഭരിച്ച കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ രൂപത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന നമ്മളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ വെറുക്കുന്ന ഒരു കാര്യമുണ്ട് അതിന് മേലെയുള്ള ആ ഖബർ ആ കുബ്ബ അതൊക്കെ അവരുണ്ടാക്കിയിട്ടുള്ളതാണ് അതല്ലാതെ സഹാബത്തിന്റെ കാലത്ത് ഉണ്ടാക്കിയതോ താബിഈങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമ നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതോ ഒന്നല്ല അതൊക്കെ അവർ പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പണ്ഡിതന്മാർ അത് പൊളിക്കാതിരിക്കാനുള്ള കാരണം പറയുന്നത് എന്താണ് അതെങ്ങാനും പൊളിച്ചാൽ അത് വലിയ ഫിത്നയായി മാറും ലോകത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പൊളിച്ചു എന്നായിരിക്കും പറയുക മുഴുവൻ മുസ്ലിമീങ്ങളെയും ഈ ഭരണകൂടത്തിനെതിരെ തിരിക്കാനും വലിയ ലഹള ചിലപ്പോൾ അവിടെ ഉണ്ടാകാനൊക്കെ വലിയ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഫിത്ന പറഞ്ഞപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഅബ അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിഞ്ഞതുപോലെ പണിയാൻ അവിടുന്ന് ശ്രമിക്കാത്തതിന്റെ കാരണവും അതായിരുന്നു അതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് അതല്ല എങ്കിൽ അതൊരിക്കലും തന്നെ നമ്മൾ പറഞ്ഞു ഖബർ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഖബറിനെ അറിയിക്കുന്ന ഒരു കാര്യവുമാണ് കുബ്ബ എന്നുള്ളത് അതും പാടില്ലാത്ത കാര്യമാണ് എന്ത് തന്നെയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് പുറത്താക്കാത്ത കാരണത്താൽ അത് അങ്ങനെ ഭയപ്പെട്ടതിനാലാണ് ആളുകൾ അതിനെ ആരാധിക്കുമെന്നും പ്രാർത്ഥിക്കുമെന്നെല്ലാം ഭയപ്പെട്ടതിനാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് വലൗല ദാലിക ല ഉബ്രിസ ഖബറുഹു അതല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. ഗൈർ അന്നഹു ഖുശി അൻ യുത്തഖദ മസ്ജിദ, അതൊരു മസ്ജിദായി സ്വീകരിക്കുമെന്നുള്ളത് ഭയപ്പെട്ടത് കാരണത്താലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഹദീസ് അത് ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് തന്നെയാണ്. വലി മുസ്ലിമുൻ, ഇതും ഇമാം മുസ്ലിം സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. മരണപ്പെടുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താണ് പറയുന്നത്? നിങ്ങളിൽ നിന്നും ഒരാളെ ഖലീലായി സ്വീകരിക്കുക എന്നുള്ളതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അഥവാ നിങ്ങളിൽ ഒരാൾക്കും ഒരാളെയും എനിക്ക് ഖലീലായി സ്വീകരിക്കാൻ പാടില്ല. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് പല വകുപ്പുകളുണ്ട്. മഹബത്ത് അതൊക്കെ അതിൽപ്പെട്ടതാണ്. നമ്മൾ സദീഖ് എന്ന് പറയാറുണ്ട്, ജമീല്, ഖലീൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിലേറ്റവും അടുപ്പത്തിനാണ് ഖുല്ലത്ത് എന്ന് പറയുക. അങ്ങേയറ്റത്തെ സ്നേഹം ഒരാളോട് ഉണ്ടാകുക എന്നുള്ളതിനാണ് ഖുല്ലത്ത് എന്ന് പറയുക. അങ്ങനെയുള്ള ഒരാൾ സ്വീകരിക്കുന്നതിനാണ് ഖലീൽ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലായിട്ട് ആകെയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖലീലായി സ്വീകരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഖലീലായി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ ഖലീലായി സ്വീകരിച്ചാൽ പിന്നീട് അയാൾക്ക് മറ്റൊരാളോട് ഒരു ഖലീലാക്കാൻ പാടില്ല, അത്രയും അടുത്ത ബന്ധം ഉണ്ടാകാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫ ഇൻ അല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ ഖലീലായി തെരഞ്ഞെടുത്തു. കമ ഇത്തഖദ ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചത് പോലെ. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീല, ഞാൻ എന്റെ ഉമ്മത്തിൽ ആരെങ്കിലും ഒക്കെ ഖലീലായി അങ്ങനെയുള്ള അടുപ്പമുള്ള ഒരു കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ, ലത്തഖസ്തു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കറിനെ ഖലീലായി സ്വീകരിക്കുമായിരുന്നു. എന്നാൽ വേറെ ചില റിവായത്തിൽ കാണാം, വലാക്കിൻ അഖി വസാഹിബി, എന്നാൽ അബൂബക്കർ എന്റെ അഖിയാണ്, എന്റെ സഹോദരനാണ്, വസാഹിബി എന്റെ കൂടെയുള്ള ആളാണ്. അങ്ങനെ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഒരാളെയും അങ്ങനെ ഖലീലായി സ്വീകരിച്ചിട്ടില്ല. ഈ ഹദീസിൽ അതിനു മുമ്പ് തന്നെ വളരെ വ്യക്തമായ തെളിവുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഫദ്ലിന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാൾ അത്രയും ഖുല്ലത്ത് ആത്മബന്ധം അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ സ്നേഹിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അബൂബക്കറിന്റെ ഖിലാഫത്തിനുള്ള തെളിവാണിത് അല്ലെ. അതിനെതിരെ പറയുന്ന ആളുകളാണ് റാഫിളുകളായ ആളുകൾ. അവർ പറയുന്നത് അബൂബക്കർ തട്ടിയെടുത്തതാണ്. സുബ്ഹാനല്ലാഹ്, ഖലീഫ അത് പദം തട്ടിയെടുത്തതാണ്. യഥാർത്ഥത്തിൽ അലിക്കാണ് കിട്ടേണ്ടത് എന്നാണ് അവരുടെ വാദം. അത് അബൂബക്കർ തട്ടിയെടുത്തു. അങ്ങനെ അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് പറയുന്ന ആളുകളാണ് ആര്? ഈ റാഫിളുകളായ ആളുകൾ. അവർക്കൊക്കെയുള്ള മറുപടിയാണ്. ഒരു പക്ഷേ ഈ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് തിരിയും. കാരണം ഈ ഹദീസും ഈ റാഫിളുകളുടെ പ്രവർത്തനത്തെ എതിർക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അബൂബക്കറിനെ ഞാൻ ഖലീലായി സ്വീകരിക്കുമായിരുന്നു എന്നിട്ട് പറഞ്ഞു, അല നിങ്ങൾ മനസ്സിലാക്കുക, വ ഇന്ന മൻ കാന ഖബലകും, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ, കാനു യത്തഖിദൂന ഖുബൂർ അംബിയാഇഹി മസാജിദ, അവർ അവരുടെ അംബിയാക്കളുടെ ഖബറുകൾ ആരാധന കേന്ദ്രമായി സ്വീകരിക്കുമായിരുന്നു. അല ഫലാ തത്തഖിദുൽ ഖുബൂർ മസാജിദ്. ഈ ഹദീസിൽ അതിനെ താക്കീത് ചെയ്തു എന്ന് മാത്രമല്ല, എന്നിട്ട് നമ്മളോട് പറയുകയും ചെയ്തു. ഇനി അങ്ങനെ ഒരു സംശയം വേണ്ടത്, കേവല താക്കീതാണ്, കേവലം ഒരു ഖബറാണ്, ഒരു വാർത്തയാണ് എന്ന് വിചാരിക്കണ്ട. അവർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, അല ഫലാ തത്തഖിദുൽ ഖുബൂർ മസാജിദ്, അതുകൊണ്ട് നിങ്ങൾ മസ്ജിദുകളെ ആരാധന കേന്ദ്രമാക്കി, ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി സ്വീകരിക്കാൻ പാടില്ല. എന്നിട്ടും അവിടെയും നിർത്തിയില്ല, ഇന്നി അൻഹാകും അൻ ദാലിക്, അത് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നു എന്ന് തന്നെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ തന്നെ അത് വിരോധനത്തിനാണെന്ന് വ്യക്തമാണ്. പക്ഷെ ഈ കാര്യത്തിന് ഗൗരവം കാരണത്താൽ വിരോധിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുകയാണ്, ഇനി അൻഹാകും അൻ ദാലിക്, തീർച്ചയായും ഞാൻ നിങ്ങളെ അതിനെ തൊട്ട് വിരോധിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ആവർത്തിച്ചിട്ടാണ് ആ കാര്യം വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അമ്പിയാക്കളായ ആളുകളുടെ ഖബറുകൾ നിങ്ങൾ ആരാധന കേന്ദ്രമായി സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന്. അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധന കേന്ദ്രമാക്കി സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിന്റെ താഴെയുള്ള ആളുകൾ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതുണ്ട്. അല്ല, അള്ളാഹുവിലെ ഏറ്റവും നല്ല ആളുകളാണ്, സ്വാലിഹ്യങ്ങളാണ്, അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നല്ല നല്ല മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞ് ഇവർ ഓരോരുത്തരും തെരഞ്ഞെടുക്കുന്നത്. അമ്പിയാക്കളുടെ തന്നെ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു. പിന്നെ അതിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ലാത്തവരായ ആളുകളുടെ അവസ്ഥ എന്താണ്? എത്ര വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഒരു രീതിയിലുള്ള സംശയത്തിന് പോലും ഇടയില്ലാതെ പറഞ്ഞു, അമ്പിയാക്കളുടെ ഖബറുകൾ നിങ്ങൾ ആരാധന കേന്ദ്രമാക്കി മാറ്റാൻ പാടില്ല എന്നുള്ള കാര്യം. അടുത്ത ഹദീസും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഹദീസിൽ നമുക്ക് കാണാം, ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനി പിന്നീട് ഒരു മാറ്റവും ഒരു നസ്ഖും ഒരു ദുർബലപ്പെടുത്തലും പിന്നീട് വന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ദീനിൽ പിന്നെ പുതുതായി ഒന്നും തന്നെ വന്നിട്ടില്ല, നേരത്തെ ഉണ്ടായ ഒന്നും തന്നെ പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുമില്ല. അടുത്ത ഹദീസിൽ അടുത്തത് അദ്ദേഹം ഇത് കൊടുത്തതിന് ശേഷം, അഥവാ ഈ ഹദീസൊക്കെ കൊടുത്തതിന് ശേഷം ഇതിലുള്ള കാര്യം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുകയാണ്, ഫഖദ് നഹ അൻഹു വ ഹുവ ഫീ ആഖിരി ഹയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കുക സ്വീകരിക്കുക എന്നതിനെ തൊട്ട് താക്കീത് ചെയ്തത് വിലക്കിയത് ഫി ആഖിരി ഹയാതിഹി, അവിടുത്തെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. സുമ്മ ഇന്നഹു ലഅൻ മൻ ഫഅലഹു, പിന്നീട് അത് ചെയ്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. അല്ല, എത്ര കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇത് ഒഴിവാക്കണമെന്നാണ്. ഇത് അവസാന കാലഘട്ടത്തിലാണ് പറഞ്ഞത്, ഇനി ഒരു മാറ്റമില്ല. സുമ്മ ഇന്നഹു ലഅൻ മൻ ഫഅലഹു, ഇത് ചെയ്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയാണ്. വസ്സലാത്തു ഇൻദഹ മിൻ ദാലിക്, അതിന്റെ അടുക്കൽ നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. വഇൻ ലം യുബ്ന മസ്ജിദുൻ, ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, മസ്ജിദ് കെട്ടി ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു ഖബറിന്റെ അടുക്കൽ പോയി ഒരാൾ കേവലം അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കാൻ തുടങ്ങിയാൽ തന്നെ അത് ഹറാമാണ്, അത് പാടില്ല, വൻ പാപമാണ്. وهو معنى قولها خشي ان يتخذ مسجدا, അർദുൻ മസ്ജിദായി സ്വീകരിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത് എന്ന് പറഞ്ഞത് അതാണ് അർത്ഥമാക്കുന്നത്. കാരണം അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് മസ്ജിദാക്കി, അതൊരു സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി, അതല്ലെങ്കിൽ ആരാധന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് തന്നെ അത് മതിയായതാണ്. ഫഇന്ന സ്വഹാബത ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ, സ്വഹാബത്ത് ഒരിക്കലും തന്നെ അതിന്റെ ചുറ്റും എന്തുണ്ടാക്കിയിട്ടില്ല, മസ്ജിദ് ഉണ്ടാക്കിയിട്ടില്ല. വകുല്ലു മൗളിൻ ഖുസിദത്തി സ്സലാത്തു ഫീഹി ഫഖദ് ഉത്തഖിദ മസ്ജിദ, നമ്മൾ ഏതൊരു സ്ഥലവും അവിടെ നിസ്കാരം ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നീ മസ്ജിദാക്കി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ബൽ കുല്ലു മൗളിൻ യുസല്ല ഫീഹി യുസമ്മ മസ്ജിദ, അല്ല, നീ ഏതൊരു സ്ഥലത്തും നിസ്കരിച്ചാൽ, നിസ്കരിക്കാൻ നിനക്ക് യോഗ്യമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അതിനെയും മസ്ജിദ് എന്ന് പറയും. കമ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഇലത് ലി അൽ അർളു മസ്ജിദൻ വതഹൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ എനിക്ക് 5 കാര്യങ്ങൾ മറ്റ് അമ്പിയാക്കൾക്കൊന്നും കൊടുക്കാത്തതായി നൽകി എന്ന് പറഞ്ഞതിലൊരു കാര്യമാണ് എവിടെ വെച്ചും എനിക്ക് നിസ്കരിക്കാം, അതുപോലെ ഭൂമി മുഴുവനും എനിക്ക് ശുദ്ധമാക്കി നിശ്ചയിച്ചു എന്ന് തയമ്മും. അത് മുൻകാല ഉമ്മത്തിനുണ്ടായിരുന്നില്ല, മണ്ണിൽ തയമ്മും ചെയ്യുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനും കൊടുത്തിട്ടുള്ള ഖാസ് ആയിട്ടുള്ള പ്രത്യേകമായ കാര്യമാണ്. അതേപോലെയാണ് ഭൂമിയിൽ എവിടെയും നിസ്കരിക്കുക എന്നുള്ളത്, കാരണം മുൻകാലത്ത് അവർക്ക് നിസ്കാര സമയമായാൽ നിസ്കരിക്കുന്ന മസ്ജിദുകൾ തേടിപ്പോയി അവിടെ തന്നെ നിസ്കരിക്കണമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയില്ല, ഇന്ന് ഒരാൾക്ക് വേണമെങ്കിൽ നജസില്ലാത്ത ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ലോകത്തുനിന്ന് നിസ്കരിക്കാവുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊടുത്തതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ മസ്ജിദ് എന്നുള്ളത് ആ അർത്ഥത്തിലാണ്, നിസ്കരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലം. അതല്ലാതെ അതൊരു കെട്ടി ഉണ്ടാക്കി വലിയ മസ്ജിദായി വഖഫ് ചെയ്താൽ മാത്രമേ അത് ഹറാമാകൂ എന്നല്ല. അങ്ങനെ മസ്ജിദ് ഒന്നും ആക്കിയിട്ടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, ഇനി അതൊരു ആരാധന കേന്ദ്രമാക്കി അവിടെ പോയി ഇബാദത്ത് ചെയ്യാൻ ആരംഭിക്കുകയാണ് എങ്കിൽ അത് തന്നെ മതിയായത് എന്നാണ്. അവസാനമായി ഒരു ഹദീസ് കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, വലി അഹ്മദ് ബിസനദിൻ ജയ്യിദ്, സഹിഹായ ഒരു സനദോടുകൂടി ഇമാം അഹമ്മദ് റഹിമഹുല്ലാ റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ്. അനിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫുഅൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫു ആയിക്കൊണ്ട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന മിൻ ശിറാറിൻ നാസി മൻ തുദ്രികുഹുമു സാഅത്തു വഹും അഹ്യാ വല്ലദീന യത്തഖിദൂന അൽഖുബൂറ മസാജിദ, റവാഹു അബു ഹാതിം ഫി സഹീഹി. അദ്ദേഹം പറയുകയാണ്, ഷെയ്ഖ് അൽബാനി നസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളാഹ് സഹീഹാക്കിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ശിറാറിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണ്? മൻ തുദ്രികുഹുമു സാഅ വഹും അഹ്യാ, ഖിയാമത്ത് നാള് സമയത്ത് ആരൊക്കെയാണോ ബാക്കി ഉണ്ടാകുന്നത് അവരായിരിക്കും. ഖിയാമത്ത് നാള് സംഭവിക്കുന്ന സമയത്ത് ഭൂമിയിൽ ആരൊക്കെയാണോ ബാക്കി ഉണ്ടാകുക അവരായിരിക്കും ലോകത്ത് ഏറ്റവും മോശപ്പെട്ട ആളുകൾ. അന്ന് നല്ലവരായ ആളുകൾ ആരും ബാക്കി ഉണ്ടാവുകയില്ല, അവരാണ്. അവരോടൊപ്പമാണ് ചേർത്ത് പറഞ്ഞത് വല്ലദീന യത്തഖിദൂന അൽഖുബൂറ മസാജിദ്, അതേപോലെ ഖബറിനെ മസ്ജിദാക്കി ആരാധന കേന്ദ്രമാക്കി സ്വീകരിക്കുന്ന ആളുകൾ. ഇപ്പൊ ഖിയാമത്ത് നാളെത്തുന്ന സമയത്ത് ഈമാനുള്ള ആളുകൾ ആരും ബാക്കി ഉണ്ടാവുകയില്ല. കാരണം ഹദീസുകളിൽ കാണാൻ സാധിക്കും, അവസാന സമയത്താകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ പട്ടിനേക്കാളും നേർത്ത രൂപത്തിലുള്ള ഒരു കാറ്റിനെ പറഞ്ഞയക്കുകയും ആ കാറ്റ് തട്ടുന്നയാളുകളെല്ലാം ഹൃദയത്തിൽ ഒരു തരിയെങ്കിലും ഈമാൻ ഉണ്ട് എങ്കിൽ അവൻ അതോടെ മരണപ്പെടും, അവൻ മരണപ്പെടും. പിന്നീട് ഭൂമിയിൽ ഈമാനുള്ള ആരും ബാക്കിയുണ്ടാവുകയില്ല, ബാക്കിയുള്ള ആളുകൾ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും. അവർ ലാത്തെയും ഉസ്സയൊക്കെ ആരാധിക്കുന്ന രൂപത്തിലേക്ക്, വിഗ്രഹങ്ങളെയും ഖബറുകളെയൊക്കെ ആരാധിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അവിടുന്ന് പറഞ്ഞു, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തഖൂമു സാഅത്തു ഹത്താ യുഖാല ഫിൽ അർളി അല്ലാഹ് 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 എന്ന് പറയുന്ന ആളുകൾ പോലും ഉള്ള സമയത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. അതുപോലും പറയാനുണ്ടാവില്ല. അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുള്ള ദിക്ർ പറയുന്ന ഒരു മനുഷ്യന്മാർ പോലും ഇല്ലാത്തൊരു സമയത്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ട്. അപ്പൊ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആര് എന്ന് ചോദിച്ചാൽ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ആരാണ് ബാക്കി ഉണ്ടാവുക? അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഇതും മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ലാ യദ്ഹബുൽ ലൈലു വൻ നഹാർ, രാവും പകലും കടന്നു പോവുകയില്ല. ഹത്താ തുഉബദ ലാത്തു വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അല്ല, ചില ആളുകൾ പറയും മുസ്ലിമീങ്ങൾക്ക് ശിർക്ക് വരികയില്ല എന്നൊക്കെ ചില സംശയമുണ്ടാകുന്ന ചില ഹദീസുകളൊക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട്. പിശാജിന് ജസീറത്തുൽ അറബിൽ ഞാൻ ആരാധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ നിരാശ വന്നിരിക്കുന്നു. ആ ഹദീസിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്, പിശാജിനാണ് നിരാശ വന്നത്. കാരണം മുസ്ലിമീങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ദീനിലേക്ക് വരുന്നുണ്ട്, അപ്പൊ പിശാജ് തോന്നി ഇനി എന്നെ ആരും ആരാധിക്കുകയില്ല. അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ എന്ത് സംഭവിക്കുകയില്ല, രാവും പകലും കടന്നു പോകുകയില്ല. അങ്ങനെ ഉണ്ടാകും, ഖിയാമത്ത് നാളിന് മുമ്പ് അത് സംഭവിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇൻ കുന്തു ലഅളുന്നു ഹീന അൻസൽ هو الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ان ذلك تام. الله سبحانه وتعالى ഇങ്ങനെ ആയത്ത് ഇറക്കിയല്ലോ, അവനാകുന്നു ഹുദയും സന്മാർഗവും അതുപോലെ യഥാർത്ഥത്തിൽ ദീനുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയത്. ആ ദീനാകട്ടെ മുഴുവൻ ഉമ്മത്തിനെയും അഥവാ മുഴുവൻ ദീനിനെയും കവച്ചു വെക്കുകയും അത് മുശ്രിക്കുകൾക്ക് വെറുപ്പുണ്ടായാലും ദീനുൽ ഇസ്ലാം ഉയർന്നു വരിക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ അത് പൂർണ്ണമായി തീരും എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇന്നഹു സയകൂനു മിൻ ദാലിക മാശാ അല്ലാഹ്, അത് അങ്ങനെ തന്നെയാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു കാലം വരെ അങ്ങനെ തന്നെയായിരിക്കും. ഇസ്ലാമിനെ കവച്ചു വെക്കാൻ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല, ഒരു മതത്തിനും ഇസ്ലാമിന്റെ മുകളിലേക്ക് എത്താൻ സാധിക്കുകയില്ല. പക്ഷേ അവസാനത്തിൽ സുമ്മ യബ്അസുല്ലാഹു റീഹൻ തയ്യിബ, അവസാനത്തിൽ അള്ളാഹു തആല നല്ലൊരു കാറ്റിനെ പറഞ്ഞയക്കും. ഫതവഫ കുല്ലമൻ ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബതി ഖർദലിൻ മിൻ ഈമാൻ, ഈമാനിൽ ഒരു അണുമണി തൂക്കം, ഒരു റുബിന്റെ കാലിന്റെ അത്രയും മിസ്ഖാൽ ഹബ്ബ്, അത്രയെങ്കിലൊക്കെ ഈമാനുള്ള ആളുകളെല്ലാം തന്നെ അതിൽ മരണപ്പെടും. ഫയബ്ഖ മൻ ലാ ഖൈറ ഫീ, ഒരു ഖൈറും ഇല്ലാത്ത ആളുകൾ ബാക്കിയാകും. ഫയർജിഊന ഇലാ ദീനി ആബാഇഹിം, അവരുടെ പൂർവ്വപിതാക്കളുടെ അഥവാ പഴയ ആളുകളുടെ ആ ദീനിലേക്ക് അവർ മടങ്ങിപ്പോകും. ഇങ്ങനെ ലാത്തയും ഉസ്സയും വിഗ്രഹങ്ങളെയും കബറിനെയൊക്കെ ആരാധിക്കുന്ന പൂർണ്ണമായി അങ്ങനെയുള്ള ആളുകൾ മാത്രമായി ഭൂമിയിൽ അവസാനമായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോഴാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീന യത്തഖിദൂന അൽഖുബൂർ മസാജിദ, ഖബറിനെ മസ്ജിദായി സ്വീകരിക്കുന്ന ആളുകളും ഇവരെ പോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ആളുകളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അപ്പൊ ഈ തെളിവുകളെല്ലാം തന്നെ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കുന്ന ആളുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ വളരെ എളുപ്പമുള്ള തെളിവുകളാണ്. യാതൊരു സംവാദത്തിന്റെയോ വാദപ്രതിവാദത്തിന്റെയോ ഖണ്ഡന മണ്ഡനത്തിന്റെയോ ആവശ്യമില്ല. അത്ര വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത് പറയുകയാണ് ഖബറിന്റെ വിഷയത്തിൽ. അവിടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് പോലും വൻ പാപമാണ്. അപ്പൊ അവിടെ പോയി അള്ളാഹു അല്ലാത്ത ആളുകളുടെ ഇബാദത്ത് ചെയ്യുന്നവന്റെ അവസ്ഥ എന്താണ്? ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത, കാലാകാലം നരകത്തിൽ ശാശ്വതനായി കിടക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ തൗഹീദിന്റെ അംശങ്ങൾ വിശദമായും അതുപോലെ ഈ രൂപത്തിൽ കൃത്യമായി നമ്മൾ അത് പഠിക്കുക, മനസ്സിലാക്കുക. അത് അറിയാത്ത ആളുകളാണ് ധാരാളമായി നമ്മുടെ ചുറ്റുമുള്ളത്, അവരിലേക്ക് എത്തിക്കുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇൽമ് അത് പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന വസിദ്ന ഇൽമ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والله اعلم, وصلى الله على نبينا محمد وعلى اله وصحبه وسلم. سبحانك اللهم وبحمدك, اشهد ان لا اله الا انت, استغفرك واتوب.